അതെ, എവിടുത്തെ കൃപയിൽ നിങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഇന്നത്തെ ഈ ബൈബിൾ ക്ലാസ് അനുഗ്രഹത്തോടെ ആയിരിക്കാൻ സ്വർഗം സഹായിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ അവിടുത്തെ ജീവന്റെ വചനങ്ങളെ കേൾപ്പാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. ഇതിനെ ശുശ്രൂഷിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവാത്മാവിൽ ശ്രീദാസിനെ ഒരു വഴി നടത്തണമേ. പരിശുദ്ധാത്മാവിൽ വചന ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം ശ്രീ അച്ഛനെ അവിടുന്ന് സഹായിക്കണമേ. ഇതിനെ കേൾക്കുന്നവരിലും നിന്റെ ആത്മാവിനെ പകരണമേ. അജ്ഞാനികളായിരുന്ന സ്നേഹന്മാരെ പരിശുദ്ധാത്മാവിനെ അജ്ഞാനികളാക്കി വിടുകാരും നിന്റെ ജ്ഞാനവും നിന്റെ കൃപകളും ഞങ്ങൾക്ക് തരണമേ. നിങ്ങൾ പഠിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് കൂടുതൽ അനുഗ്രഹമായിരിക്കാൻ സ്വർഗം സഹായിക്കണമേ. ഇന്നത്തെ ശുശ്രൂഷയിൽ ആദ്യമുണ്ടെന്ന് കൃപയാചരിക്കണമേ. മൃത്തുമരം പ്രസ്ഥാനത്തിന്റെ ആത്മക്ക് നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും സ്വർഗം മാനിക്കണമേ. അനുഗ്രഹത്തോട് നടത്തുവാൻ ആവശ്യമായിരിക്കുന്ന ദാനങ്ങളെ ഞങ്ങൾക്ക് തരണമേ. ഇതിൽ നിന്നത്തെ ശുശ്രൂഷയെ തിരിച്ചറിഞ്ഞതിലും തരുന്നു. പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയായി തീരുവാൻ സ്വർഗം സഹായിക്കണമേ. വചന കേൾവി ദൈവമേ ഞങ്ങൾക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരണമേ. നല്ല നിലത്ത് വീണ വിത്ത് പോലെ 30, 60, 100 വരെയൊക്കെ ആയിട്ട് ദൈവമേ ഫലം കായ്പാനും പരിശുദ്ധാത്മാവിന്റെ മൂല്യങ്ങളുള്ള നല്ല അനുഭവങ്ങളായി തീരുവാനും ഞങ്ങളോട് സഹായിക്കണമേ. പരിശുദ്ധ നോമ്പിന്റെ അനുഭവത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നു. ദൈവമേ യഥാർത്ഥമായിരിക്കുന്ന പശ്ചാത്താപത്തിന്റെയും ദൈവമേ പ്രാർത്ഥനയുടെയും അനുഭവങ്ങളെ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ അനുഗ്രഹത്തോടെ അവിടുത്തെ പുനരുദ്ധാനത്തിന്റെ അനുഭവത്തിലേക്ക് പ്രവേശിപ്പാൻ സ്വർഗം സഹായിക്കണമേ. കഴിഞ്ഞ കാലങ്ങളിൽ വഴി നടത്തി തമ്പുരാൻ തുടർന്നും ദൈവമേ അനുഗ്രഹമായി ഞങ്ങൾ വഴി നടത്തണമേ. ദൈവമേ ഈ മർത്തവരം പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്നവരോർത്ത് പ്രാർത്ഥിക്കുന്നു. പല നിലകളിൽ അനുഗ്രഹത്തോടെ ഇതിന് മുതൽക്കൂട്ടായി പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ അവിടെയായിരുന്നു ഇന്നത്തെ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നവരോട് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി തിരുസന്നിധികൾ തരുന്നു. ദൈവമേ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ തിരുസന്നിധികൾ തരുന്നു. അനുഗ്രഹത്തോടെ സ്തംഭം വഴി നടത്തണമേ. ജീവിത പങ്കാളിയെ തിരുസന്നിധികൾ തരുന്നു. പ്രിയ കുഞ്ഞുങ്ങളെ തിരുസന്നിധികൾ തരുന്നു. അനുഗ്രഹത്തിന്റെ നിങ്ങളായിരിക്കാൻ അവർക്ക് നല്ല മാതൃകകൾ കാട്ടിക്കൊടുക്കുവാൻ ഞങ്ങൾക്ക് അവിടെ നിൽക്കുക നൽകണമേ. ദൈവമേ ഞങ്ങളുടെ എല്ലാവിധമായിട്ടുള്ള പ്രവർത്തന മേഖലകളെയും വാഴ്ത്തണമേ. ഞങ്ങളായിരിക്കുന്ന അനുഭവങ്ങളിൽ വിശ്വസിച്ചോടുകൂടി ജീവിപ്പാനും ദൈവമേ അർത്ഥവത്തായി ജീവിപ്പാനും ഞങ്ങളോട് സഹായിക്കണമേ. അവിടുത്തെ മുന്തിരിത്തോപ്പിൽ വിശ്വസ്തരായിരിക്കുന്ന വേലക്കരായിരിക്കാൻ ഞങ്ങളോട് സഹായിക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും സ്വർഗം മാനിക്കണമേ. ഇന്നത്തെ ശുശ്രൂഷ അനുഗ്രഹത്തിന്റെ ശുശ്രൂഷയായിരിക്കാൻ സ്വർഗം സഹായിക്കണമേ. പരിശുദ്ധന്മാരെ ശുദ്ധിമതികളെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവമേ അല്പസമയം ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലായിരിക്കുന്ന അവിടുത്തെ ജീവന്റെ വചനങ്ങളെ കേൾപ്പാൻ ഞങ്ങളോട് സഹായിക്കണമേ. അവിടുത്തെ കൃപയിൽ ഞങ്ങളെ പൊതിയണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിന് നിന്റെ പരിശുദ്ധ റൂഹായിരിക്കും നാളും സുദിപ്പനായിട്ട് തന്നെ. അമ്മേ. ഒരു വാക്കിൽ ബഹുമാനപ്പെട്ട ജോർജ് വർഗീസ് അച്ഛനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ബഹുമാനപ്പെട്ട ജോർജ് വർഗീസ് അച്ഛൻ എഡ്മണ്ടൻ സെന്റ് ഗ്രിഗോറിയോസ് ഇടവകയുടെ വികാരിയാണ്. 2 വർഷമായി അച്ഛൻ കാനഡയിൽ വന്നിട്ട് നേരത്തെ ഡൽഹി ഭദ്രാസനത്തിൽ പ്രവർത്തിക്കുകയായിരുന്നു. നമ്മുടെ ഭദ്രാസനത്തെ സംബന്ധിച്ചിടത്തോളം യുവ വൈദികരിൽ ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന നല്ല ശുശ്രൂഷ ഉള്ള നല്ല ദൈവാത്മാവുള്ള ബഹുമാനപ്പെട്ട ഷാബു അച്ഛന്റെ സ്വദേശം തുമ്പമൺ ഭദ്രാസനത്തിലെ മൈലപ്ര എന്ന് പറയുന്ന സ്ഥലമാണ്. കൊച്ചുമേൽ 2 കുഞ്ഞുങ്ങളുണ്ട്. 2 പെൺകുഞ്ഞുങ്ങള് കൊച്ചുകുഞ്ഞുങ്ങളാണ്. കുടുംബമായ ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുക്കാം. ഇന്നത്തെ ശുശ്രൂഷ അനുഗ്രഹത്തോടെ നടത്തുവാൻ തക്കൊണ്ടും ദൈവനിമ്പുരാൻ ബഹുമാനപ്പെട്ട അച്ഛനെ ഉപയോഗിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. വളരെ സന്തോഷത്തോടെ ബഹുമാനപ്പെട്ട ജോർജ് വർഗീസ് അച്ഛനെ ഇന്നത്തെ ഈ ശുശ്രൂഷയിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. അവിടെ എവിടെയായിരുന്ന സംബന്ധിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നേതൃത്വം നൽകുന്നവരെ ഓർക്കുന്നു. ബഹുമാനപ്പെട്ട മനോജിനെയും ഓർക്കുന്നു. എല്ലാവരെയും സന്തോഷത്തോടെ ഇന്നത്തെ ബൈബിൾ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടോ ഫോണിന്?
ഇല്ല, ഞാൻ ശാന്ത മാമ ഡിസ്റ്റർബൻസ് ഉണ്ട് തോന്നുന്നുണ്ടോ അവിടെ? ഹലോ ശാന്ത മാമ, എനിക്ക് തോന്നുന്നില്ല. അച്ഛാ അവിടെ അച്ഛൻ പറയുന്നതിന് ക്ലിയർ ആയിരുന്നു തോന്നുന്നു.
ഞാൻ പറയുന്നത് കേൾക്കാമല്ലോ അല്ലേ?
ആ ക്ലിയർ ആയിരുന്നു.
അച്ഛാ കേക്കാം, ഇപ്പൊ കേക്കാം കേട്ടോ. ഒന്ന് സംസാരിച്ചാട്ടെ.
ഒരു ഡിസ്റ്റർബൻസ് പോലെ ഇടയ്ക്ക് വരുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല.
ഇവിടുത്തെ നെറ്റിന്റെ ആയിരിക്കും. അച്ഛൻ തുടങ്ങി, അച്ഛൻ പറയുന്നതിന് കുഴപ്പമില്ല.
തിരുത്തനാമം മാസപ്പെടുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ബെന്നിയച്ചൻ, കർത്താവ് പ്രിയരെ, പരിശുദ്ധ വലിയ നോയിമ്പിന്റെ എന്റെ മിഡിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. ഈ അൻപത് നോയിമ്പിന്റെ ഈ അനുഭവം പ്രസാദയുടെ സന്തോഷത്തിലേക്കും ഈസ്റ്ററിന്റെ മഹത്തായ അനുഭവത്തിലേക്കും എത്തിച്ചേരുവാൻ നമ്മൾ ഓരോരുത്തരെയും ദൈവടിയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നമ്മുടെ ദിവ്യ ബോധനത്തിന്റെ ബുക്കായ അന്നാമീൻ പാസ്റ്റർ എന്ന പുസ്തകത്തിന്റെ ചാപ്റ്റർ 7 ബേസ് ചെയ്തുകൊണ്ട് രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, വൈ ഡു വി കണ്ടക്ട് ഇന്റർസെസറി പ്രേയർ, എന്തിനാണ് മധ്യസ്ഥ പ്രാർത്ഥന നമ്മൾ നടത്തുന്നത്? അതിനോടൊക്കെ ഒരു ക്വസ്റ്റ്യൻ ആണ്, സെന്റ് മേരിയെ പറ്റിയും മേരി വെർജിൻ ആണോ എന്ന് എങ്ങനെ പറയാൻ പറ്റും? കാരണം ബൈബിളിൽ പറയുന്നുണ്ട് യേശുവിന്റെ സഹോദരങ്ങളെ പറ്റി പറയുമ്പോൾ പ്രൊട്ടസ്റ്റന്റുകാർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, മാതാവിന് മക്കളുണ്ടാകുമ്പോൾ എങ്ങനെയാണ് മേരി വെർജിൻ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് രണ്ടുമാണ് ഒരല്പനേരം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമായിട്ട് മധ്യസ്ഥ പ്രാർത്ഥനയെ പറ്റിയാണ്. പ്രത്യേകിച്ച് ഇന്ന് കോട്ടയം സെമിനാരിയില് പരിശുദ്ധ വട്ടച്ചൽ തിരുമേനിയുടെ ഓർമ്മപ്പെടാൻ ആഘോഷിക്കുകയാണ്. February 23 82 വർഷമായി ആ പരിശുദ്ധൻ ഈ ലോകം വിട്ട് ദൈവസന്നിധിയിൽ നമ്മൾക്ക് വേണ്ടി മധ്യസ്ഥ അർപ്പിക്കാൻ പോയിട്ട്. പരിശുദ്ധ വലിയ നോയമ്പിന്റെ ഫസ്റ്റ് സാറ്റർഡേ നമ്മൾ മാർ അപ്രേമിനെ ഓർക്കുകയുണ്ടായി. ഇന്ന് ലോകത്ത് സഭകളെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഓർത്തഡോക്സ്, കാത്തലിക്സ് ആൻഡ് പ്രൊട്ടസ്റ്റന്റ്. ഓരോ സഭകൾക്കും അവരുടെ മറ്റ് വിങ്ങുകൾ ഉണ്ട്. ഇപ്പം തന്നെ ഓർത്തഡോക്സ് പല ഗ്രൂപ്പുകളുണ്ട്, കാത്തലിക്സിലുണ്ട്, പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പുണ്ട്. ഇന്ന് ലോകത്ത് 32,800 ഡിനോമിനേഷൻ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. 32,800 സഭാ വിഭാഗങ്ങൾ ഇന്ന് ലോകത്തുണ്ട്. എന്നാലും നമ്മൾ ഓർത്തഡോക്സ് കാത്തലിക്സ് മാത്രമാണ് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതും പ്രാർത്ഥന നടത്തുന്നതും. പ്രത്യേകിച്ച് നമ്മുടെ ഓർത്തഡോക്സ് സഭയിൽ ഒരു വർഷം മാതാവിനൊപ്പം തന്നെ സെന്റ് സ്റ്റീഫൻ, ഗിവറി സദ, സെന്റ് തോമസ്, സെന്റ് പീറ്റർ ആൻഡ് സെന്റ് പോൾ, പരമല തിരുമേനി, പട്ടിച്ച തിരുമേനി, അതോടൊപ്പം തന്നെ എല്ലാ ഇടവരുടെയും അവരുടെ പേട്രൻ സെയിന്റ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട്, മധ്യസ്ഥിക്കാറുണ്ട്. ഒരു പക്ഷെങ്കിൽ ഇത് സഭ ഡിക്ലെയർ ചെയ്ത പരിശുദ്ധന്മാരെന്ന് പറയാം. എന്നാൽ അതുകൂടാതെ പല പിതാക്കന്മാരും ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട്. പ്രത്യേകിച്ച് പാമ്പാടി തിരുമേനി, ഗീവൃസുദ്ദീൻ ബാവ, ഔഗേൻ ബാവ, മാത്യുസുദ്ദീൻ ബാവ. ഈ കഴിഞ്ഞ ദിവസം കണ്ടി പന്തളത്ത് തലയനാട് എന്ന സ്ഥലത്ത് തലയനാട് അപ്പൂപ്പന്മാരെ വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന നമ്മുടെ ഒരു പള്ളിയെ പറ്റി ഒരു ചരിത്ര ഒരു ന്യൂസ് കാണുകയുണ്ടായി. എന്റെ സ്വദേശം മൈലപ്രായാണ്. മൈലപ്രായാല് മാത്യു സ്രംബാസിനെ ഒരു പക്ഷേ പലർക്കും അറിയാം. ഒരു പക്ഷെങ്കിൽ അദ്ദേഹം ഒരു അറമ്പാനായിരുന്നു, വിശുദ്ധനായിട്ടൊന്നും പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും ആ ദേശത്തുള്ളവർക്കെല്ലാം ഒരു വിശുദ്ധനായിട്ടാണ് മാത്യുസ് അറമ്പാസിനെ കണക്കാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ച് പ്രാർത്ഥിച്ചു പോയ വിശ്വാസികളൊക്കെയും നമ്മളൊക്കെയും ഒരു പക്ഷെങ്കില് അവരുടെ പ്രാർത്ഥന അനുഭവം കൊണ്ട് വിശുദ്ധന്മാരായിട്ട് തന്നെ നമ്മൾ അങ്ങ് ചിത്രീകരിക്കുകയാണ്. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും, ഒരു പ്രാർത്ഥന പോലും ഇല്ല ഇവരെ ആരെ ഓർക്കാതെ, എല്ലാ പ്രാർത്ഥനയും നമ്മുടെ വിശുദ്ധ കുർബാനയും നമ്മൾ ഇവരെ ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഞായറാഴ്ച സന്ധ്യപ്രാർത്ഥന അവസാന ത്തില്, അതായത് കുപ്പിയോനെ എല്ലാം കഴിഞ്ഞ് ഒരു മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. പക്ഷെങ്കിൽ നമ്മുടെ സമയക്കോളോട് പലയിടത്തും ചൊല്ലുകയില്ല, എന്നാൽ സെമിനാരി ആസനങ്ങളൊക്കെ ചൊല്ലാറുണ്ട്. അത് വിശുദ്ധ കുർബാനക്രമം page 42 പറയുന്നുണ്ട്, ജയമുള്ളതും രക്ഷാകരവും ജീവൻ നൽകുന്നതുമായ സ്ലീവയുടെ വലിയ ശക്തിയാലും. പിന്നീട് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണ്, നിവ്യന്മാരുടെയും സ്ലീഹന്മാരുടെയും സഹതന്മാരുടെയും മൗദ്യാന്മാരുടെയും നീതിമാന്മാരുടെയും ആചാര്യന്മാരുടെയും പരിശുദ്ധ പിതാക്കന്മാരുടെയും സത്യ ഇടയന്മാരുടെയും സത്യവിശ്വാസികളായ മൽപ്പാന്മാരുടെയും പ്രാർത്ഥനകളാലും വിശുദ്ധ സഭയിലെ മൽപ്പാന്മാരായ മാർ അബ്രഹീമിന്റെയും മാർ യാക്കോവിന്റെയും മാർ ഇസ്ഹാക്കിന്റെയും മാർ ബാലായുടെയും മാർ ബർസോമയുടെയും പ്രാർത്ഥനകളാലും മാർ തോമാസ് ലിഹായുടെയും മാർ ഗീവരിസദയുടെയും മാർ ബഹനാമിന്റെയും അവന്റെ സഹോദരിയായ സാറായുടെയും അവന്റെ സഹികളായ 40 സഹോദരന്മാരുടെയും പ്രാർത്ഥനകളാലും മാർ യോഹനാൻ മബ്ദാനയുടെയും മാർ ദേവാനോ ചെമ്മാസിന്റെ പ്രാർത്ഥനകളാലും നമ്മുടെ കർത്താവിനെ സ്നേഹിച്ച് തന്റെ കൽപ്പന രാജ്യത്തിലുള്ള പരിശുദ്ധന്മാരുടെയും സകല സംഘത്തിന്റെയും ഗണത്തിന്റെ പ്രാർത്ഥനകളാലും ഇന്ന് നമ്മുടെ അധ്യക്ഷനായിരിക്കുന്ന പിതാവായ ഭാഗ്യവാനായ മോറൻ മർദ്ദ സിലിയോസ്, ബസോലിയോസന്യമാർ ഗ്രിഗോറിയോസിന്റെ ഇങ്ങനെ ഒരു വലിയ ഒരു നീണ്ട ലിസ്റ്റ് എല്ലാ ദിവസവും വായിക്കപ്പെടേണ്ടതാണ്, സ്മരിക്കപ്പെടേണ്ടതാണ്. കാര്യം ആദ്യം മുതലുള്ള പിതാക്കന്മാരുടെയും ഓർക്കുകയും അവരോടുള്ള മധ്യസ്ഥ അർപ്പിക്കുക നമ്മൾ ചെയ്യുകയാണ്. ഇതെല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാ സന്ധ്യപ്രാർത്ഥനയുടെയും അവസാന ഭാഗത്താണ് ഇത് നടത്തുന്നത്. രാത്രി നമസ്കാരങ്ങൾ മൂന്ന് പാർട്ടുണ്ട്, നമുക്കൊക്കെ അറിയാം. ആദ്യത്തെ മൂന്ന് പാർട്ടാണ്, ഫസ്റ്റ് പാർട്ട് വി റിമെമ്പർ സെന്റ് മേരി, സെക്കൻഡ് പാർട്ട് വി റിമെമ്പർ ഓൾ സെയിന്റ്സ്, തേർഡ് പാർട്ട് വി റിമെമ്പർ അവർ ഡിപ്പാർട്ടഡ് സോൾ. അതോടൊപ്പം തന്നെ എല്ലാ ഞായറാഴ്ചയും നമ്മൾ നടത്തുന്ന പ്രഭാ നമസ്കാരം ആരംഭിക്കുമ്പോൾ തന്നെ മധ്യസ്ഥ പ്രാർത്ഥനയാണ്. 51-ാം സങ്കീർത്തനവും 63-ാം സങ്കീർത്തനവും ചൊല്ലിക്കഴിഞ്ഞ ഉടൻ തന്നെ നമ്മൾ നടത്തുന്നത് മധ്യസ്ഥ പ്രാർത്ഥനയാണ്. ഒരു പക്ഷെങ്കില് പള്ളിയില് നേരത്തെ വരുന്നവർക്കൊക്കെ അത് പാടിയിട്ടുണ്ട്, അവർക്കറിയാം. കുർബാന ക്രമം പേജ് നമ്പർ 68 പറയുന്നുണ്ട്, നിശ്ചയിൽ നിന്നെ പ്രസവിച്ച പവന കന്യകയോടൊപ്പം നൽകുക യോഗ്യത നിൻ സ്തുതി പാടാൻ. ആദ്യം മാതാവ് തുടങ്ങിയാണ് നിന്നെ പ്രസിച്ച മാതാവ്. പിന്നെ പറയുന്നത് മുന്നം നിന്നാഗമനം ചൊല്ലിയ നിബിയരോടൊപ്പം, നിന്റെ വരവിനെ കുറിച്ച് അറിയിച്ച നിബിയന്മാര് പ്രവാചന്മാര്. പിന്നെ പറയാണ് നിനക്ക് വേണ്ടി പീഡകളേറ്റ സഹതന്മാര്, നിനക്ക് വേണ്ടി ജീവിച്ച് മരിച്ച ബസേലിയോസ് ഗ്രിഗോറിയോസ്. പിന്നെ പറയുന്നുണ്ട് പരിശുദ്ധ പരിമള തിരുമേനി, വട്ടച്ചേ തിരുമേനി, ഉജ്ജ്വല ദീപം എടുത്ത ബുദ്ധിമതികളായ സ്ത്രീകളോടൊപ്പം, നീ പറദീസ വാഗ്ദാനം ചെയ്ത മോഷാനോടൊപ്പം. അവസാനം പറയാണ് അനവരത തൽപരം അമ്പര ദൂതന്മാരോടൊപ്പം, നിനക്ക് തുടർച്ചയായി സ്തുതി പാടുന്ന മാലാകന്മാരോടൊപ്പം ദൈവമേ ഇന്നത്തെ ദിവസം വിശുദ്ധ ബലി അർപ്പിക്കാൻ എന്നെ യോഗ്യനാക്കണമേ. നാഥാ ദേവ നിനക്ക് സ്തുതി പാടുവാൻ ഇന്ന് ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന് പാടിക്കൊണ്ടാണ് വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പായിട്ട് പുരോഹിതൻ സൂര്യോപസ്തുത നടത്തുമ്പോൾ നമ്മളും ഒരുങ്ങുന്നത്. അപ്പോൾ ഇവരെയൊക്കെയും ഓർക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്, കർത്തവ്യമാണ്. ഈ വിശ്വാസപരമായ കാര്യങ്ങളില് ആദ്യമ സഭ മുതൽ ഈ തർക്കങ്ങളുണ്ടായിരുന്നു. ഈ ആദ്യം ഒരുപക്ഷെ പത്രോസും പൗലോസും ചില കാര്യങ്ങളിൽ ഒരു കോൺഫ്ലിക്ട് ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ പുറജാതികളെ ക്രിസ്ത്യനാക്കുമ്പോൾ പരിച്ഛേദന ചെയ്യണമെന്ന് പത്രോസ് പറഞ്ഞപ്പോൾ പൗലോസ് പറഞ്ഞു ഒരിക്കലും അതിന്റെ ആവശ്യമില്ല, അങ്ങനെ പരിശോധന ഏറ്റില്ലെങ്കിൽ പോലും അവരെ ക്രിസ്ത്യാനികളാക്കാം എന്നും പറഞ്ഞുകൊണ്ട് അവരൊന്നും ഒരു കോൺഫ്ലിക്ട് ഉണ്ടാകുന്നുണ്ട്. ഗലാത്യർ ചാപ്റ്റർ 2:11 പറയുന്നുണ്ട്. ഈ ആദ്യമ നൂറ്റാണ്ട് ഇതെല്ലാം ശക്തമായിരുന്നു. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചു. ഹീബ്രു ചാപ്റ്റർ 6:1-2 പറയുന്നുണ്ട്. ഇവിടെ പറയുന്ന ഇപ്രകാരമാണ്, അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഹീബ്രു ചാപ്റ്റർ 6:1-2 എഴുതേണ്ടവർക്ക് നോട്ട് ചെയ്യേണ്ടത് നോട്ട് ചെയ്യാം. ഹീബ്രു ചാപ്റ്റർ 6:1-2 അവിടെ പറയാണ്, അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിലെ വിശ്വാസം, ജ്ഞാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, കൈവപ്പ്, മരിച്ചു പുനരുദ്ധാനം, നിത്യശിക്ഷാവിധി എന്നിങ്ങളുടെ അടിസ്ഥാനം പിന്നെയും വിടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യപാഠം വിട്ട് പരിജ്ഞാനം പൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക. ഇതുപോലുള്ള ഡിസ്കഷൻ ആദ്യകാലമുണ്ട്. ഇതെല്ലാം നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ കൃപ പ്രാപിക്കണം എന്നാണ് പൗലോസ് ലീഗ അവിടെ പറയുന്നത്. പക്ഷെങ്കിൽ നിർഭാഗ്യം എന്ന് പറയട്ടെ, ഇന്നും ആ സംശയങ്ങളും ആ അടിത്തീരുകളെല്ലാം ഇന്നും നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ച് 17th century നവീകരണക്കാർ ഇന്ത്യയിൽ വന്നതോടുകൂടി ഇതിന്റെ പഠിപ്പിൽ പല ഡിഫറൻസ് വരികയുണ്ടായി. അപ്പോഴാണ് ഒരുപക്ഷെ ഈ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, വൈ ഡു വി കണ്ടക്ട് ഇന്റർസെസറി പ്രയർ? ദൈവത്തോട് നേരിട്ട് പറഞ്ഞാൽ പോരെ? അവര് പ്രത്യേകിച്ച് പ്രൊട്ടസ്റ്റന്റുകാര് പറയുന്ന ഒരു വാക്യം 1 Timothy 2:5 അവിടെയാണ് പറയുന്നത്. അവിടെ പറയുന്ന കാര്യം ഇതാണ്, There is only one mediator between God and men. ദൈവത്തിനും മനുഷ്യർക്കിടയിൽ മധ്യസ്ഥൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, അതായത് ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. പിന്നെന്തിനാണ് വേറൊരു മീഡിയേറ്റർ, വേറൊരു മധ്യസ്ഥൻ എന്തിനാണ്? ഇതൊരു പക്ഷെ വായിക്കുമ്പോൾ നമുക്ക് സംശയമുണ്ട്. 1 Timothy 2:5 പക്ഷെ ആദ്യം വായിക്കുന്ന നമുക്ക് തോന്നുന്നു വളരെ വ്യക്തമായിട്ട് പൗലോസ് പഠിപ്പിക്കുന്നുണ്ട് ദൈവത്തിനും മനുഷ്യർക്കിടയിൽ മധ്യസ്ഥൻ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ, എന്തിനാണ് നമ്മൾക്ക് മറ്റൊരു മധ്യസ്ഥൻ? അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ചാപ്റ്റർ 2:1 മുതൽ നമ്മൾ പഠിക്കണം. അവിടെ പറയാണ്, പൗലോസ് പറയാണ്, നിങ്ങൾ സകലർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. വേഴ്സ് 2 പറയുന്നുണ്ട്, രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷവാദവും സ്തോത്രം ചെയ്യണം എന്ന് ഞാൻ സകലത്തിന് മുമ്പേ പ്രബോധിപ്പിക്കുന്നു. അത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ നല്ലതും പ്രസാദവുമാണ്. വളരെ വ്യക്തത പൗലോസ് പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ എല്ലാവർക്കും കൂടി പ്രാർത്ഥിക്കണം, അത് ദൈവസന്നിധി നല്ലതാണ്. ഇവിടെ പറഞ്ഞ 4 കാര്യമാണ്, യാചിക്കണം, പ്രാർത്ഥിക്കണം, പക്ഷവാദം ചെയ്യണം, സ്തോത്രം ചെയ്യണം മറ്റുള്ളവർക്ക് വേണ്ടി. ഇംഗ്ലീഷിൽ അത് ഇംഗ്ലീഷ് ബൈബിളിനകത്ത് പറയുന്നത്, therefore I exhort first of all that supplications, prayers, intercessions and giving of thanksgiving be made for all men, for kings and all who are in authority, that we may lead a quiet and peaceable life in all godliness and reverence. അവിടെ വളരെ പറയുന്ന വേർഡ് ശ്രദ്ധിക്കണം. അവിടെ പറയുന്നത് സപ്ലിക്കേഷൻസ് ഉണ്ട്, പ്രേയേഴ്സ് ഉണ്ട്, ഇന്റർസെഷൻസ് ഉണ്ട്. മലയാളത്തിൽ അതില്ല, മലയാളത്തിൽ അതിന് പറയുന്നത് പക്ഷവാദം എന്നാണ് പറയുന്നത്. ആ ഇന്റർസെസി പ്രേയറാണ് നമ്മൾ നടത്തുന്ന. ഇന്റർസെസി പ്രേയറും മീഡിയേറ്ററിന്റെ ഡ്യൂട്ടി വർക്കും രണ്ടും രണ്ടാണ്. അപ്പൊ നിങ്ങൾ പറഞ്ഞ അച്ഛാ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അല്ല നമ്മൾ നമ്മുടെ വീട്ടുകാർ പറയുന്നുണ്ട് മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു, അല്ല നമ്മുടെ പേരൻസ് നമ്മളൊന്നും പപ്പ മമ്മി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അതാണ് ഒരു ഇന്റർസെസറി പ്രേയറാണ്. അതാണ് നമ്മൾ എല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ വാങ്ങിപ്പോയ പ്രത്യേകിച്ച് മാതാവിനോടും പരിശുദ്ധന്മാരും നമ്മൾ നടത്തുന്ന ആ ഒരു പ്രാർത്ഥനയാണ്. എന്നാൽ ഇനി രണ്ടാമത് പറയുന്നത്, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുള്ള മധ്യസ്ഥന്റെ ഡ്യൂട്ടി, ദർ ഇസ് ഓൺലി വൺ മീഡിയേറ്റർ ബിറ്റ്വീൻ ഗോഡ് ആൻഡ് മാൻ. ആ മീഡിയേറ്ററിന്റെ ജോലി എന്താണ്? ഇന്റർസെസറി പ്രേയർ എന്ന് പറഞ്ഞാൽ വൺ ഹു പ്രേയർസ് ഫോർ അതേഴ്സ് എന്നുള്ളതാണ്. ഒരാൾക്ക് വേണ്ടി മറ്റുള്ള പ്രാർത്ഥിക്കുന്നു. ഇനി മീഡിയേറ്റർ ആയ യേശുക്രിസ്തുവിന്റെ ജോലി എന്താണ്? അദ്ദേഹം എന്താണ്? അതായത് നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ പറയുന്നുണ്ട്, അവൻ മരിച്ചു ഉയർത്തെഴുന്നേറ്റു, മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് ഇരകേറി, തന്റെ പിതാവിന്റെ വലത്ഭാഗത്തിരുന്നവരും ജീവനുള്ളവരെയും മരിച്ചിനെയും പിടിപ്പാൻ ഇനി വരുവാൻ ഇരിക്കുന്ന രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അദ്ദേഹം ചെയ്യുന്നത്, യേശുക്രിസ്തു ചെയ്യുന്നത്, റോമർ കെഴുതി പൗലോസ്ലിയ പറയുന്നുണ്ട്, റോമൻസ് ചാപ്റ്റർ 8:34 പറയുന്നുണ്ട്, ക്രിസ്തുയേശു മരിച്ചവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റം തന്നെ ദൈവത്തിന്റെ വലത്ഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാദം കഴിക്കുകയും ചെയ്യുന്നു. അതായത് നമുക്ക് വേണ്ടി മീഡിയേറ്ററിന്റെ വർക്ക് ചെയ്യുന്നു. എന്താണ് മീഡിയേറ്ററിന്റെ വർക്ക്? മറ്റൊന്നുമല്ല, നമുക്ക് വേണ്ടി സ്ഥലമൊരുക്കുവാൻ പോയ യേശു ക്രിസ്തു, അവിടെ നമ്മൾ ഓരോ തിരുത്താൻ തക്കവണമുള്ള മധ്യസ്ഥയാണ് യേശു ക്രിസ്തു ചെയ്യുന്നത്. ഒരിക്കല് സബദി മക്കളായ യാക്കോബ് യോഹനന്റെ അമ്മ വന്നിട്ട് യേശുക്രിസ്തുവിന്റെ ഒരു ആവശ്യം പറഞ്ഞു, ഒരു ആഗ്രഹം പറഞ്ഞു, ദൈവമേ എന്റെ മക്കളെ രണ്ടുപേരെയും ഒരാളെ നിന്റെ വലത്തും ഒരാളെ നിന്റെ ഇടത്തും ഇരുത്തണമേ എന്ന് പറഞ്ഞപ്പോൾ യേശുക്രിസ്തു ചോദിക്കുകയാണ്, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കാൻ കഴിയുമോ? അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ കുടിക്കാൻ കഴിയും. വീണ്ടും യേശു പറഞ്ഞു, ഒരു പക്ഷേ നിങ്ങൾ കുടിക്കാം, എന്നാൽ ദൈവത്തിന്റെ വലത്തുഭാഗത്തും ഇടത്തുഭാഗത്തും ആർക്കാണ് ഇരിക്കാനുള്ള അനുഭവം അനുഗ്രഹം ലഭിക്കുക എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റത്തില്ല, അത് സ്വർഗസ്ഥനായ പിതാവിന് മാത്രമേ പറ്റുകയുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായത്തിൽ 2 വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. സെന്റ് ജോൺ ചാപ്റ്റർ 14:1-2, പോയിട്ട് ഞാൻ തിരിച്ചു വരും, വീണ്ടും നിങ്ങളെ ഞാൻ അവിടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വീണ്ടും വരും. അപ്പോൾ ദൈവത്തിന്റെ വലത്തുഭാഗം തിരുത്താൻ തക്കവണ്ണം നമുക്ക് വേണ്ടി മധ്യസ്ഥർത്ഥിക്കുകയാണ് യേശു ക്രിസ്തു. അതാണ് പറയുന്നത്, ദൈവത്തിനും മനുഷ്യർക്കിടയിൽ മധ്യസ്ഥൻ. അവിടെ മാതാവിനോ പരമസ്വരമേനിക്കോ വേറെ ആർക്കും ഒരു സ്ഥാനമില്ല, അവിടെ ക്രിസ്തു മാത്രമേ ആ മധ്യസ്ഥർപ്പിക്കാൻ പറ്റുകയുള്ളൂ, നമ്മളെ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരുത്താൻ. എന്നാൽ മറിച്ച് മാതാവിനോടും പരിശുദ്ധന്മാരും നമ്മൾ പ്രാർത്ഥിക്കും, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നാണ്. ഒരിക്കലും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്നല്ല, മറിച്ച് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നാണ്. അതാണ് ഈ ഇന്റർസെസറിയും മീഡിയറ്റും തമ്മിലുള്ള ഡിഫറൻസ്. അത് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. ഇനിയും ഞാൻ മനസ്സിലായി വിശ്വസിക്കുകയാണ്. ഇനി മധ്യസ്ഥരെ പറ്റി, മധ്യസ്ഥ പ്രാർത്ഥന ബൈബിൾ എന്ത് പറയുന്നു, അതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ബൈബിളില് നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, ഒരുവിന് വേണ്ടി ദൈവത്തിനും അയാൾക്കും ഇടയിൽ മധ്യസ്ഥനായി നിന്നുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രാർത്ഥനയാണ് മധ്യസ്ഥ പ്രാർത്ഥന. ഇപ്പൊ വാങ്ങിപ്പോയ നമ്മുടെ പിതാക്കന്മാർക്കും ബന്ധുമിത്രാദിക്കും വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നതും, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പരിശുദ്ധം അപേക്ഷിക്കുന്നതും, ജീവിച്ചിരിക്കുന്ന മറ്റു സഹോദരർക്ക് വേണ്ടി നമ്മൾ നടത്തുന്ന പ്രാർത്ഥന എല്ലാം മധ്യസ്ഥ പ്രാർത്ഥനയാണ്. ഈ പഴയ നിലത്ത് നോക്കുമ്പോൾ മധ്യസ്ഥ പ്രാർത്ഥന കാണുന്നില്ല, എങ്കിലും പുരോഹിതന്മാരും രാജാക്കന്മാരും പ്രവാചകന്മാരും മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയതായിട്ട് പറയുന്നുണ്ട്. ആദ്യമായിട്ട് പുരോഹിതന്മാരും പ്രീസ്റ്റ് അവരെന്നങ്ങനെയാണ് മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയത്? ജോയൽ ചാപ്റ്റർ 2:17 പറയുന്നുണ്ട്. ജോയൽ 2:17, ജോയൽ ചാപ്റ്റർ 2:17 അവിടെ വിശുദ്ധ നോയമ്പിനെ പറ്റിയാണ് പറയുന്നത്. അവിടെ 7 പറയുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും വരിക, അവിടെ കുറച്ചാൾക്കാരല്ല, മൂപ്പന്മാർ വരണം, പൈതങ്ങൾ വരണം, പിഞ്ച് പൈതങ്ങൾ വരണം, മണവാളനും മണവാട്ടിയും വരണം. എന്നിട്ട് വേഴ്സ് 17 വാക്യത്തിൽ പറയുന്നുണ്ട്, യഹോവയുടെ ശുശ്രൂഷന്മാരായ പുരോഹിതന്മാർ, അത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ്, യഹോവയുടെ ശുശ്രൂഷന്മാർ പുരോഹിതന്മാർ ഭൂമുഖത്തിന്റെയും യാഗപീഠത്തിന്റെയും മധ്യേ കരഞ്ഞുകൊണ്ട് യഹോവയെ നിന്റെ ജനത്തോട് ക്ഷമിക്കണമേ, ജാതികൾ അവരുടെ മേൽ വാഴുവാൻ തക്കവണ്ണം നീ അവരെ ഏൽപ്പിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അവിടെ പുരോഹിതന്മാർ നടത്തുന്ന മധ്യസ്ഥ പ്രാർത്ഥനയെ പറ്റി പറഞ്ഞു. അവിടെ പറയാണ് ജനങ്ങൾക്ക് ഇടയിൽ നിന്നുകൊണ്ട് ഭൂമുഖത്തിന്റെ യാവിടത്തിന്റെ മധ്യ കരഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പുരോഹിതന്മാർ. രണ്ടാമതായിട്ട് രാജാക്കന്മാര് പ്രാർത്ഥിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥനയായിട്ട് പറയുന്നു 2 Samuel 24:17. സെക്കൻഡ് സാമുവൽ chapter 24:17 അവിടെ വളരെ രസകരമായ ഒരു കാര്യമാണ് അവിടെ വിവരിക്കുന്നത്. ഒരിക്കല് ദാവീദ് രാജാവിന് ദൈവം തോന്നിപ്പിച്ചിട്ട് അവിടുത്തെ ജനങ്ങൾ എത്ര പേരുണ്ടെന്ന് എന്നൊരു സെൻസസ് എടുക്കാൻ തക്കവണ്ണം ഒരു പ്ലാൻ ചെയ്യുകയാണ്. അങ്ങനെ അദ്ദേഹം യോവാബിനോട് പറഞ്ഞു, ഇവിടെ എത്ര ജനങ്ങളുണ്ട് എന്ന് എണ്ണാൻ പറഞ്ഞു. ദൈവത്തിന്റെ അരുളപ്പാട് കൂടാതാണ് ചെയ്തത്. അങ്ങനെ ഏതാണ്ട് അനേക ദിവസങ്ങൾ എടുത്തു, 9 മാസം 20 ദിവസം വരെ ടൈം എടുത്തു ആൾക്കാരെല്ലാം എണ്ണുവാൻ തക്കവണ്ണം. സെക്കൻഡ് സാമ്പിൾ ചാപ്റ്റർ 24 പറയുന്നുണ്ട്. അവസാനം കൗണ്ട് ചെയ്ത് വന്നപ്പോൾ അവൻ കൊടുത്ത ലിസ്റ്റ് 800,000 പേര് യുദ്ധം ചെയ്യാൻ തക്കവണ്ണം തയ്യാറാണ്, യഹൂദർ 500,000 പേര് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇത് കുറച്ച് കഴിഞ്ഞ് ഇതെല്ലാം ആൻസർ കിട്ടി കഴിഞ്ഞപ്പോഴാണ് പിന്നീടാണ് ദാവീദിന് പ്രയാസം തോന്നി. അപ്പോൾ ദൈവം വലിയൊരു സംഹാര ദൂതനയച്ച് എല്ലാരെയും കൊല്ലുകയാണ്. കാരണം ദൈവത്തിന്റെ അനുവാദം കൂടാതെ, കൽപ്പന കൂടാതെ, അത് ദൈവത്തിന്റെ ഒരു യുദ്ധമുണ്ടായാൽ ദൈവമാണ് അത് ജയിപ്പിക്കുന്നത് ചിന്തിക്കാതെ ജനങ്ങളുടെ കഴിവിൽ വിശ്വസിച്ച ദാവീദിന് ദൈവം തമ്പുരാൻ കൊടുക്കുന്ന ഒരു മറുപടിയാണ് ആ ജനങ്ങളെല്ലാം കൊല്ലുകയാണ്. അവസാനം തന്റെ തെറ്റ് മനസ്സിലായി ഈ ദാവീദ് പ്രാർത്ഥിക്കുകയാണ്. Chapter 24:17 അവിടെ പറയാണ്, ജനത്തെ ബാധിക്കുന്ന ദൂതനെ ദാവീദ് കണ്ടിട്ട് യഹോവയോട്, ഞാനല്ലോ പാപം ചെയ്തത്, ഞാനല്ലോ കുറ്റം ചെയ്തത്, ഈ ആടുകൾ എന്ത് ചെയ്തു, നിന്റെ എന്റെ പിതൃഭവനത്തിന് വിരോധമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു പറഞ്ഞു. അപ്പോൾ അവർക്ക് വേണ്ടി ദാവീദ് പറയാണ്, ഞാനാണ് തെറ്റിയത്, അവിടെ എന്നെ ശിക്ഷിച്ചു, അവരെ ഒന്നും ചെയ്യരുത് എന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന ഒരു രാജാവിനെ നമുക്ക് അവിടെ കാണാം. പ്രവാചകന്മാര് ഇതുപോലെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. ജെറമിയ chapter 37:3 പറയുന്നുണ്ട്, ജെറമിയാന്റെ പുസ്തകം 37:3. സെദെക്യ രാജാവ് വന്ന് ദാവീദിന് പറയാണ്, ജെറമിയ 37:3 സെദെക്യ രാജാവ് വന്ന് പറയുന്നുണ്ട്, യിരെമ്യാപ്രടുക്കം പറയാണ്, നീ നമ്മുടെ ദൈവമായ യഹോവയോട് ഞങ്ങൾക്ക് വേണ്ടി പക്ഷവാദം കഴിക്കണം എന്ന് പറയിച്ചു, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തണമേ എന്ന് സെദെക്യ രാജാവ് വന്ന് യിരെമ്യാവിനോട് പറയുകയാണ്. അതുപോലെ തന്നെ chapter 42:4 പറയുന്നുണ്ട്, 2-4 പറയുന്നുണ്ട്, യിരെമ്യ chapter 42:2-4 അവിടെ പറയുകയാണ്, നിന്റെ ദൈവമായ യഹോവ ഞങ്ങൾ നടക്കേണ്ടുന്ന വഴിയും ഞങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യവും ഞങ്ങൾക്ക് അറിയിച്ചു തരേണ്ടതിന് ശേഷിച്ചിരിക്കുന്ന ഈ സകല ജനവുമായി ഞങ്ങൾക്ക് വേണ്ടി നിന്റെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിക്കണം. അവിടെ പറയാണ്, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ വഴികൾ ശരിയാൻ തക്കവണ്ണം ഞങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. അങ്ങനെ പഴയ നിയമത്തില് പുരോഹിതന്മാരും രാജാക്കന്മാരും പ്രവാചകന്മാരും മധ്യസ്ഥ പ്രാർത്ഥനകളായിട്ട് പഴയ നിയമത്തിൽ പറയുന്നുണ്ട്. ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് സോദോം ഗൊമോറ പട്ടണം നശിക്കുന്നതിന് മുമ്പ് അബ്രഹാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത്. നമുക്ക് ആ സംഭവങ്ങളൊക്കെ അറിയാം. സോദോം ഗൊമോറ പട്ടണം നശിപ്പിക്കാൻ വരുമ്പോൾ ആദ്യം വരുന്നത് അതിനു മുമ്പായിട്ട് ദൈവദൂതന്മാര് അബ്രഹാമിന്റെ അടുക്കൽ വരികയാണ്. ഉൽപ്പത്തി പുസ്തകം 18:18. അപ്പൊ അതിനുശേഷമാണ് സോദോം ഗൊമോറ പട്ടണം നശിപ്പിക്കാൻ വേണ്ടി ഈ ദൈവദൂതന്മാർ പോകുമ്പോഴാണ് അബ്രഹാം മനസ്സിലായി അവിടെ ലോത്തുമുണ്ടല്ലോ, ലോത്തിനെ എങ്ങനെയാണ് രക്ഷിക്കേണ്ടത്. അപ്പോഴാണ് ഒരു ദൈവമായിട്ടൊരു ഒരു വാക്കുകൾക്ക് എന്ന് പറയാൻ പറ്റില്ല, എങ്കിൽ പോലും ഡിമാൻഡ് ചെയ്യുകയാണ്, ദൈവമേ അവിടെ 50 നീതിമാന്മാരുണ്ടെങ്കിൽ നീ പട്ടം നശിപ്പിക്കുമോ എന്നുള്ള കാര്യം ചോദിക്കുന്നത്. നമുക്ക് ആ സംഭവമൊക്കെ അറിയാം. പറഞ്ഞു, ദൈവം പറഞ്ഞു 50 നശിപ്പിക്കില്ല, പിന്നെ 40, 30, 20 അവസാനം പറയണം, ദൈവമേ ഇനിയില്ല. അവസാനമായിട്ട് പറയാണ് കർത്താവ്, 10 നീതിമാന്മാരെ നശിപ്പിക്കുമെന്ന് ചോദിച്ചു. പറഞ്ഞു, ഇല്ല, 10 നീതിമാന്മാരുണ്ടെങ്കിൽ ആ പട്ടണം ഞാൻ നശിപ്പിക്കുകയില്ല. അപ്പൊ പ്രിയമുള്ള ഓർക്കുക, സ്വതവും ഗോമറ പട്ടം നശിപ്പിക്കാൻ വന്ന ദൈവം ദൈവദൂതന്മാർ വരുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അബ്രഹാമിന്റെ പ്രാർത്ഥന കേട്ട് അബ്രഹാമിനോട് പ്രൊമിസ് ചെയ്യാണ്, അവിടെ 10 ഞാൻ പട്ടണം നശിപ്പിക്കുകയില്ല. അവസാനം 10 ലോത്തും കുടുംബം മാത്രമേ ഉള്ളായിരുന്നു, അവരവർ രക്ഷപ്പെട്ടു, ബാക്കി ആൾക്കാരെ ദൈവം അവിടെ നശിപ്പിക്കുകയാണ്. ഏറ്റവും മധ്യസ്ഥ പ്രാർത്ഥന, ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിള് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. വേറൊരിടത്ത്, അതായത് ആവർത്തന പുസ്തകം 9:19 Deuteronomy 9:19 അവിടെ മറ്റൊരു മധ്യസ്ഥ പ്രാർത്ഥന മോശ നടത്തുന്നത് കാണാം. മറ്റൊന്നുമല്ല, സീനായ് മലയിലേക്ക് കയറി ചെന്ന മോശ 40 അവിടെ ദൈവത്തിന് പ്രാർത്ഥിച്ചു, കൽപ്പനകൾ കിട്ടി. നമ്മളെല്ലാ ഇപ്പോഴെല്ലാ ദിവസവും പാടുന്ന ഒരു കാര്യമാണ്, മോശയും മേലെ 40 നോമ്പെടുത്തു. അങ്ങനെ കൽപ്പന കിട്ടി തിരികെ വന്നപ്പോൾ, മോശ വന്നപ്പോൾ സീനാമല ഇറങ്ങി വരുമ്പോൾ താഴെ വലിയ ഒരു ആരവം കേൾക്കാം. നോക്കപ്പോൾ എന്താണ്, മോശയെ കാണാഞ്ഞിട്ട് അഹ്റോനും കൂട്ടരും കൂടെ ഒരു കാളയുടെ ഒരു ബിംബം ഉണ്ടാക്കി അതിനെ വന്ദിക്കുകയാണ്, അതിനെ നമസ്കരിക്കുകയാണ്. ആ വലിയ ആരവം കേട്ടപ്പോൾ മോശ കയ്യിലിരുന്ന കൽപ്പനകൾ എടുത്ത് എറിഞ്ഞു ഉടയ്ക്കുകയാണ്. എന്നിട്ട് വീണ്ടും, അപ്പൊ ഇവർക്കൊക്കെയും ദൈവം നാശം വരുത്തുമെന്ന് മനസ്സിലാക്കിയ മോശ വീണ്ടും പഴയതുപോലെ 40 രാവും 40 പകലും വീണ് കിടന്ന് ആഹാരം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്തില്ല. ആവർത്തന പുസ്തകം Deuteronomy 9:19 പറയുന്നുണ്ട്, യഹോവ നിങ്ങളെ നശിപ്പിക്കും വിധം നിങ്ങളുടെ നേരെ കോപിച്ച് കോപവും ക്രോധവും ഞാൻ ഭയപ്പെട്ടു. എന്നാൽ യഹോവ ആ പ്രാവശ്യം എന്റെ അപേക്ഷ കേട്ടു, അഹ്റോനെ നശിപ്പിക്കും വിധം അവന്റെ നേരെയും യഹോവ ഏറ്റവും കുപിച്ചു. എന്നാൽ ഞാൻ അന്ന് അഹ്റോനു വേണ്ടി അപേക്ഷിച്ചു. അപ്പൊ അന്ന് അഹ്റോനു വേണ്ടി മോശ മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയത് വഴി ദൈവം അവരെ രക്ഷിക്കുകയാണ്, രക്ഷപ്പെടുത്തുകയാണ്. ജോബിന്റെ പുസ്തകത്തിൽ നമുക്കറിയാം, ജോബിന്റെ ജീവിതത്തില് കഠിനമായ പരീക്ഷണം വന്നപ്പോൾ എല്ലാവരും ഉപേക്ഷിച്ചു, കൂട്ടുകാരെല്ലാം അവനെ കളിയാക്കി. എന്നാൽ അവസാനം പരീക്ഷ സഹിച്ച ജോബിന് ദൈവം എല്ലാം കൊടുത്തു. പക്ഷെ അവന്റെ കൂട്ടുകാരെ അവൻ പണിഷ് ചെയ്യുകയാണ്. ജോബിന്റെ പുസ്തകം 42 Job 42:8 അപ്പൊ അവരോട് പറഞ്ഞു, ആ അവന്റെ കൂട്ടുകാരെല്ലാം കൊല്ലുവാൻ തുടങ്ങിയാണ്, പക്ഷെങ്കിൽ ദൈവം ഒരു ഒരു കാര്യം പറഞ്ഞു. നിങ്ങള് 8 പറഞ്ഞുണ്ട്, നിങ്ങൾ 7 കാളയും 7 ആട്ടുകൊറ്റനെയും എന്റെ ദാസൻ അയ്യോബിന്റെ അടുക്കൽ കൊണ്ടുവന്ന് നിങ്ങൾക്ക് വേണ്ടി ഹോമയാൻ കഴിപ്പേ. എന്റെ ദാസൻ അയ്യോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അവൻ ഞാൻ അവന്റെ മുഖം ആദരിച്ച് നിങ്ങളുടെ മൂഢതയ്ക്ക് തക്കവണ്ണം നിങ്ങളോട് ചെയ്യാതിരിക്കും. അപ്പൊ നിങ്ങൾ തെറ്റ് ചെയ്തു, പക്ഷെ നിങ്ങൾ പോയി അയ്യോബിന്റെ അടുത്ത് പോയി എനിക്ക് വേണ്ടി യാഗം അർപ്പിച്ചാൽ ഞാൻ നിങ്ങളെയല്ല അയ്യോബിന്റെ മുഖം ഓർത്തുകൊണ്ട് നിങ്ങളുടെ തെറ്റുകൾ ഞാൻ ക്ഷമിക്കും, പൊറുക്കും എന്ന് അവിടെ പറയുകയാണ്. അപ്പോൾ പ്രിയ, ഇതാണ് പഴയ നിയമത്തിലുള്ള വിശുദ്ധന്മാരുടെ മധ്യസ്ഥ പറ്റി പറയുന്നത്. സങ്കീർത്തനം 16:3 പറയുന്നുണ്ട്, Psalm 63 പറയുന്നുണ്ട്, ഭൂമിയിലെ വിശുദ്ധന്മാരോ അവരെനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ എന്ന് പറയുന്നു. ആരാണ് വിശുദ്ധന്മാര്? ദൈവത്തെ അറിഞ്ഞ് ഈ പറയുന്ന പരിമിത തിരുമേനിയും വട്ടശ്ശേരി തിരുമേനിയും പരിശുദ്ധന്മാരോട് പ്രഖ്യാപിച്ചില്ലെങ്കിൽ പോലും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, നമുക്ക് വേണ്ടി നോയമ്പോൾ നോക്കി, സഭയ്ക്ക് വേണ്ടി ഉപയോഗിച്ച് ഈ ലോകം വിട്ടുപോയ എല്ലാ പിതാക്കന്മാരും ഒരു പക്ഷെങ്കിൽ ശ്രേഷ്ഠന്മാരാണ്, പരിശുദ്ധന്മാരാണ്, യാതൊരു സംശയവുമില്ല. അവരാണ്, അവര് ദൈവസ്ഥനിൽ അവര് ശ്രേഷ്ഠന്മാരാണ്. പുതിയ നിയമത്തിൽ നോക്കുമ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയെ പറ്റി മധ്യസ്ഥ പ്രാർത്ഥി പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്നും ഇല്ലെന്നും പറയാം. എന്നാൽ യേശുക്രിസ്തുവിന്റെ വാക്കുകള് പലപ്പോഴും മധ്യസ്ഥ പ്രാർത്ഥന അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. Saint Matthew 10:14 പറയുന്നുണ്ട്, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10:41 അവിടെ ഇപ്രകാരമാണ് പറയുന്നത്, Saint Matthew 10:41 പ്രവാചകൻ എന്ന് വെച്ച് പ്രവാചകനെ സ്വീകരിക്കുന്നതിന് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കും, നീതിമാൻ എന്ന് വെച്ച് നീതിമാനെ സ്വീകരിക്കുന്നതിന് നീതിമാന്റെ പ്രതിഫലം ലഭിക്കും, ശിഷ്യൻ എന്ന് വെച്ച് ഈ ചെറു ഒരുത്തിന് ഒരു പാനപാത്രം തണ്ണീർ മാത്രം കുടിപ്പാൻ കൊടുത്തു കഴിഞ്ഞാൽ അവനും പ്രതിഫലം കിട്ടും. അപ്പോൾ നീ കാണുന്ന പ്രവാചകൻ, നീ കാണുന്ന നീതിമാനെ ആ രീതിയിൽ നീ സ്വീകരിച്ചാൽ പരിശുദ്ധ പരിമിത തിരുമലയുടെ ജീവിത രീതിയിൽ നമ്മൾ സ്വീകരിച്ചാൽ, പട്ടത്തിൽ തിരുമലയുടെ ജീവിത രീതി നമ്മൾ സ്വീകരിച്ചാൽ, അവരെ നമ്മൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ കൈക്കൊണ്ടാൽ തീർച്ചയായിട്ടും അവർക്കുള്ള പ്രതിഫലവും നമുക്ക് ലഭിക്കുമെന്ന് വളരെ വ്യക്തമായിട്ട് യേശു ക്രിസ്തു പറയുന്നുണ്ട്. ശിഷ്യന്മാർ പറയുന്നുണ്ട്, നിങ്ങൾ 12 പേരും 12 ഗോത്രങ്ങളെ ന്യായം വിധിക്കും. നിങ്ങൾ ഭൂമിയിൽ കെട്ടുനോക്കുകയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, ഭൂമിയിൽ അഴിക്കുന്നൊക്കെയും സ്വർഗത്തിലും അഴിക്കപ്പെടും എന്ന് യേശു ക്രിസ്തു പറയുന്നുണ്ട്. ധനവാനി ലാസർ ഭൂമിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സെന്റ് ലൂക്ക് ചാപ്റ്റർ 16:19 പറയുന്നുണ്ട്, ഇവിടെ പറയുന്നത് ധനവാൻ നരകത്തിൽ ചെല്ലുന്നു, ലാസർ സ്വർഗത്തിൽ അബ്രഹാമിന്റെ മടിയിരിക്കുമ്പോൾ നാല് കാര്യങ്ങൾ അവർക്ക് ഹി ക്യാൻ സീ ആൻഡ് ഹിയർ ആൻഡ് ടോക്ക് ആൻഡ് പ്രേ ഫോർ ഹിസ് ബ്രദേഴ്സ്. ഈ 4 കാര്യം അവിടെ നടക്കുന്നുണ്ട്. കാണാൻ സാധിക്കുന്നുണ്ട്, കേൾക്കാൻ സാധിക്കുന്നുണ്ട്, സംസാരിക്കാൻ പറ്റുന്നുണ്ട്. ധനവാനാകട്ടെ തന്റെ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് കാണുന്നുണ്ട്. മധ്യസ്ഥ പ്രാർത്ഥന എന്റെ സഹോദരനെ രക്ഷിക്കണമേ എന്ന്, അവനോട് ലാസനെ അയക്കണമേ എന്ന് പറയുന്നുണ്ട്. ഒരു പ്രസ്തുതി വായിക്കുന്നുണ്ടായി, ഒരു പക്ഷെങ്കിൽ ലാസർ ആയിരുന്നു, അവിടെ ലാസർ സൈലന്റ് ആയിട്ട് ഇരിക്കുകയാണ്. പക്ഷെ ലാസർ ആയിരുന്നു പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ, അപേക്ഷിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെങ്കിൽ അബ്രഹാം പിതാവ് പ്രാർത്ഥന കേട്ടേനേയും എന്ന് പറയുന്നുണ്ട്. ധനവാന്റെ പ്രാർത്ഥന ദൈവം കേട്ടില്ല, മാത്രമല്ല കാരണം അവൻ ആ രീതിയിൽ ജീവിച്ചുകൊണ്ട് ആ പ്രാർത്ഥന കേട്ടില്ല എന്ന് പറയുന്നുണ്ട്. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ തെസ്സലോനിക്കരിൽ പറയുന്നു, 1 തെസ്സലോനിക്കർ 5:25 പറയുന്നുണ്ട്, സഹോദരന്മാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇത് തന്നെയാണ് റോമർ 15:31 നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറയുന്നത്. ഇതിനെക്കാട്ടിലും രസകരമായ ഒരു കാര്യമാണ് വെളിപാട് വസ്തു നിങ്ങൾ കാണാൻ സാധിക്കും. റിവലേഷൻ chapter 5:8 അവിടെ പറയുന്നുണ്ട്, വെളിപാട് 5:8 പറയുന്നുണ്ട്, അവൻ വന്ന് സിംഹാസനം ഇരിക്കുന്നവന്റെ വലം കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാർ ഓരോരുത്തരും വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശം പിടിച്ചുകൊണ്ട് കുഞ്ഞാണ്ട് മുമ്പാകെ വീണു. വളരെ അർത്ഥവത്തായ ഒരു കാര്യമാണ്, വളരെ രസകരവും വളരെ അർത്ഥവത്തായ ഒരു കാര്യമാണ്. കാരണം അവിടെ പറയുന്നത് വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശം പിടിച്ചുകൊണ്ട് കുഞ്ഞാണ്ട് മുമ്പാകെ വീണു. നമ്മള് എല്ലാ സന്ധ്യപ്രാർത്ഥനയും നടത്താറുണ്ട്. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന തിരുസന്നിധിയിൽ സുഗന്ധ ധൂപം പോലെ ആസ്വാദ്യമായി പ്രവഹിക്കണമേ. ധൂപക്കിറ്റ് വീശുന്നതിന്റെ അർത്ഥവും അത് തന്നെയാണ്. ഈ പുക നമ്മൾ പ്രാർത്ഥനയോട് ചേർന്ന് ദൈവത്തിന് എത്തുന്ന ഒരു വിശ്വാസമാണ്. ഇവിടെ അതാണ് പറയുന്നത്, പരിശുദ്ധന്മാരുടെ പ്രാർത്ഥന, നമ്മൾ നടത്തിയ പ്രാർത്ഥനകള്, നമ്മൾ നടത്തിയിട്ടുള്ള അപേക്ഷകളൊക്കെയും ഒരു ധൂപവർഷം പോലെ ദൈവസന്നിധിയിൽ വിശുദ്ധന്മാര് സമർപ്പിക്കപ്പെടുകയാണ്. 6:10 പറയുന്ന മറ്റൊരു കാര്യം, അവിടെ വിശുദ്ധന്മാര് ദൈവത്തോട് ചോദിക്കുകയാണ്, വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെ കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരം നടത്താതെ ഇരിക്കും എന്ന് അവർ ഉറക്കം നിലവിളിച്ചു. ഒരു കരയാണ്, ഞങ്ങളോ ഞങ്ങളെ കൊന്നവരെ, അല്ലെ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ രക്തത്തെ കുറിച്ച് നീ എന്താണ് ന്യായവിധി നടത്താത്തത്, മറ്റുള്ളവരോട് പ്രതികാരം നടത്താത്തത് എന്ന് ചോദിക്കുമ്പോൾ, അപ്പോൾ ദൈവദൂതൻ എല്ലാവർക്കും വെള്ളനിലേക്ക് കൊടുത്തിട്ട് പറയുകയാണ്, നിങ്ങളെ പോലെ കൊല്ലപ്പെടുവാൻ ഒരുപാട് പേരുണ്ട്, അവര് വന്നതിന് ശേഷമേ ഞാൻ പ്രതികാരം നടത്തുകയുള്ളൂ. അപ്പോൾ വിശുദ്ധന്മാര് ദൈവത്തിനെ പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം അവിടെ കാണാൻ നമുക്ക് സാധിക്കും.
ഹലോ,
പുതിയ നിയമത്തിലെ ഏറ്റവും വലിയ മധ്യസ്ഥൻ എന്ന് പറയുന്നത് യേശുക്രിസ്തു തന്നെയാണ്, യാതൊരു സംശയമില്ല. ഈ ദൈവത്തിനും മനുഷ്യർക്കൂടെയും, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ദൈവസന്നിധിയിൽ വലത്തുഭാ തിരുത്താൻ തക്കവണ്ണം നടത്തുന്ന മധ്യസ്ഥത അത് യേശുക്രിസ്തുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. എന്നാൽ യേശുക്രിസ്തു എന്ന ഏക മധ്യസ്ഥ കൂടിയാണ് നമ്മൾ പിതാവിന്റെ അടുക്കൽ എത്തുന്നത്. എന്നാൽ പരസ്പരം മനുഷ്യർ പ്രാർത്ഥിക്കുന്നതും വിശുദ്ധ പ്രാർത്ഥന എല്ലാം യേശുക്രിസ്തുവിന്റെ അടുക്കലാണ് സമർപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ എന്റെ നാമത്തെ അപേക്ഷ ഒക്കെയും പിതാ പുത്രൻ മാറ്റപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ശത്രുക്കൾക്ക് വേണ്ടി പോലും പ്രാർത്ഥിക്കണമെന്ന് പറയുന്നതിന്റെ കാരണം അത് തന്നെയാണ്. കാരണം പുത്രൻ തമ്പുരാൻ നമ്മളിൽ കൂടെ മഹത്വപ്പെടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം നമ്മൾ കാരണം അവന് ഒരു ശിക്ഷ ഏൽക്കരുത്, നമ്മൾ കാരണം അവനൊരു പ്രയാസം ഉണ്ടാകരുത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പുതിയ നിയമകാലത്തിലെ സഭയുടെ പ്രാർത്ഥനാ ജീവിതത്തിലൊക്കെയും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും വലിയൊരു സ്ഥാനവും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പൗലോസ് ഞാനെ പറ്റി പഠിപ്പിക്കുന്നുണ്ട്. ഇനിയും ഇപ്പോൾ നമ്മുടെ സഭകളിൽ ജീവിച്ചിരിക്കുന്ന മറ്റ് സഹോദരന്മാർക്ക് പ്രാർത്ഥിക്കാൻ പതിവ് ഇന്നും എല്ലാ ക്രിസ്ത്യ സഭകളും തുടർന്നു പോരുന്നെങ്കിൽ ഈ പറയുന്ന പോലെ മരിച്ചുപോരോടും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പാരമ്പര്യം എന്നാൽ പ്രൊഫസ്റ്റ് അവളൊന്നും നിലനിൽക്കുന്നില്ല. ഈ മക്കാബിയന്മാരുടെ കാലം മുതലേ യഹൂദന്മാരുടെ ഇടയിൽ നിലനിന്നിരുന്ന ഈ പതിവ് ക്രിസ്തുവിന്റെയും ശിഷ്യന്മാരുടെ ഉപദേശങ്ങൾ സ്പഷ്ടമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. എങ്കിലും ആരും അതിനെ ചോദ്യം ചെയ്യുന്നില്ല. ഒരുപക്ഷെ യേശു ക്രിസ്തു പല അനാചാരങ്ങൾ എതിർത്തെങ്കിൽ പോലും മരിച്ചുപോർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാര്യത്തിലോ വിശുദ്ധന്മാരുടെ മധ്യസ്ഥയെ പറ്റി ഒന്നും അങ്ങനെ ഒരു ചോദ്യം ചെയ്തതായിട്ട് കാണുന്നില്ല. അപ്പൊ ആദ്യം പോലെ ഈ സഭ ഈ ലോകത്ത് നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ പ്രാർത്ഥനയിലും കുർബാനയിലും 4-ാം നൂറ്റാണ്ട് മുതലാണ് മധ്യസ്ഥ പ്രാർത്ഥനകൾ കടന്നു വന്നത് എന്നാണ് പറയപ്പെടുന്നത്. പ്രത്യേകിച്ച് കുർബാനയുടെ നല്ലൊരു ഭാഗം മധ്യസ്ഥ പ്രാർത്ഥനയാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ സൂര്യോപം നടത്തുമ്പോൾ, നമ്മൾ കുർബാന നമസ്കാരം ആരംഭിക്കുമ്പോൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയാണ് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെയാട്ടെ നമ്മുടെ സുബ്ദൻ, 6 സുബ്ദൻ ശുശ്രൂഷക്കാർ വായിക്കുന്നു, 6 സുബ്ദൻ വൈദികൻ പരസ്യമായിട്ട് വായിക്കുന്നു, 6 സുബ്ദൻ രഹസ്യമായിട്ട് വായിക്കുന്നു, 18 സുബ്ദന് ഓരോ കുർബാനയ്ക്കും വായിക്കുന്നു. അത് വലിയൊരു മധ്യസ്ഥ പ്രാർത്ഥനയാണ്. അവസാനം നടത്തുന്ന കുക്കുലിയോ, ആ പാട്ടുകളും നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥന നമുക്കറിയാം. അതെല്ലാം എടുത്തിരിക്കുന്നത് ദേവസ്വത്തിൽ നിന്നാണ്. പ്രത്യേകിച്ച് നിന്നാസ്തുതി രാജമകൾ എന്നുള്ള പാട്ട് എടുത്തിരിക്കുന്നത് Psalms 45:9 എടുത്തിരിക്കുന്നത്. നയവാൻ പന പോലെ തളർത്തിടമേ എന്നുള്ള പാട്ട് Psalms 92:12-14 ആണ്. ചാർത്തും നീതിയ നിൻ ആചാര്യന്മാരുടെ പാട്ട് Psalms 132:9 ആണ്. മക്കളുടെ അപ്പൻ കൃപ ചെയ്തതുപോലെ എന്നുള്ള പ്രാർത്ഥന, ആ പാട്ട് എടുത്തിരിക്കുന്നത് Psalms 103:1-3 എന്നുള്ള ഭാഗത്ത് നിന്ന് എടുത്തിരിക്കുന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഇത്രത്തോളം ഇമ്പോർട്ടൻസ് വാങ്ങിപ്പോർക്ക് നമ്മൾ വാങ്ങിപ്പോയ നമ്മുടെ പ്രസിദ്ധന്മാർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും ദീർഘമായ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയെ കാണാം. അപ്പൊ ദിവസേനയുള്ള യാമപ്രാർത്ഥനകളിലും ഈ നല്ലൊരു പങ്കും യേശുക്രിസ്തുവിനോടൊപ്പം തന്നെ മാതാവിനും പരിശുദ്ധന്മാരും കൊടുക്കുന്നുണ്ട്. എന്നാൽ കഷ്ടാനുഷ്ഠ മാത്രമേ ഉള്ളൂ നമ്മൾ ആ ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത്. തീർച്ചയായിട്ടും പരിശുദ്ധന്മാരുടെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതും അവർക്ക് വേണ്ടി ദുവാർപ്പണം നടത്തുന്നതും തീർച്ചയായിട്ടും നമുക്കൊക്കെയും അനുഭവത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ഒരു ആവശ്യം അനുഭവമാണ്. യാതൊരു സംശയവുമില്ല. അദ്ദേഹം നമ്മളിവിടെ വെളിപ്പാടുദ്ദേശം കണ്ടതുപോലെ നമ്മൾ നടത്തുന്ന ഓരോ പ്രാർത്ഥനകളും ദൈവസന്നിധി സ്വീകരിക്കപ്പെടുകയാണ്. പരിശുദ്ധന്മാർ നടത്തുന്ന ഇപ്പൊ പരിമല സന്നിധിയിൽ പോയി നമ്മൾ കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കണ്ണുനീരും പ്രാർത്ഥന ആ പരിശുദ്ധൻ സ്വീകരിച്ചുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി അവിടെ മധ്യസ്ഥ അർപ്പിക്കും. അത് യാതൊരു സംശയമില്ല. ആ ഒരു വിശ്വാസമാണ് നമുക്കുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ഭാഗം ഞാൻ അവസാനിപ്പിക്കുകയാണ്. രണ്ടാമതായിട്ട് മാതാവിനെ പറ്റി ആണ് അതൊരു പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞു നിർത്താൻ ആഗ്രഹിക്കുകയാണ്. യേശുക്രിസ്തുവിന് ശേഷം മാതാവിന് നമ്മൾ പ്രമുഖ സ്ഥാനം കൊടുക്കുന്നുണ്ട്. എന്നാൽ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് മാതാവ് കന്യകയാണോ അല്ലയോ എന്നുള്ളത്. ഞാൻ ഒരിക്കല് ഈ ടെലികോൺഫറൻസ് ബുധനാഴ്ച പ്രാർത്ഥന അത് ഞാൻ എടുത്തിട്ടുള്ളതാണ്. ചിലർ കേട്ടിട്ടുണ്ടായിരിക്കാം. ആവർത്തനമാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഒരുപക്ഷെ കേൾക്കാത്തവർക്ക് വേണ്ടി ഞാൻ അതൊന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ്. ഇതിന് മാതാവ് കന്യകയല്ല എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പുകാർ കാണിക്കുന്ന ഒരു കാരണം മത്തായിയുടെ സുവിശേഷം 1:25 Saint Matthew 1:25 ഇവിടെ പറയാണ്, ജോസഫ് ഉറക്കം ഉണർന്നു, കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു, ഭാര്യയെ ചേർത്തുകൊണ്ടു, മകനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല. അപ്പോൾ യേശുക്രിസ്തു ഉണ്ടായ ശേഷം ജോസഫ് ഭാര്യ ജോസഫും ഭാര്യയും ഭാര്യവർദ്ധക്കന്മാർ ബന്ധത്തിൽ ജീവിച്ചിരുന്നു എന്നാണ് പ്രൊട്ടസ്റ്റന്റുകാർ പറയുന്നത്. രണ്ടാമതായിട്ട് പറയുന്നത് മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഇവന്റെ അമ്മ മറിയാണല്ലോ, ഇവന്റെ സഹോദരന്മാര് യാക്കോബ്, യോസഫ്, ശിമോൻ, ജൂദ എന്നിവരല്ലയോ, ഇവന്റെ സഹോദരിമാരെല്ലാം നമ്മുടെ കൂടെ ഇല്ലയോ. അപ്പോൾ യേശുക്രിസ്തുവിന്റെ സഹോദരന്മാരെ പറ്റിയും സഹോദരിമാരെ പറ്റിയും പറയുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് കന്യക വെർജിൻ ആണ് എന്ന് നമ്മൾ പറയുന്നത് തെറ്റാണ് എന്ന് പറയുന്നത്. എന്നാല് ഈ സഹോദരങ്ങളെ പറ്റി അവർ അമ്മമാരെ പറ്റിയും മർക്കോസിന് സുവിശേഷം 15:40 പറയുന്നുണ്ട്. Saint Mark 15:14 പറയുന്നത് ഇപ്രകാരമാണ്, സ്ത്രീകളും ദൂരം നോക്കിക്കൊണ്ടിരുന്നു, അവരിൽ മക്കളെക്കാരത്തി മറിയയും, വീണ്ടും പറയാണ്, ചെറിയ യാക്കോബിനെയും യോസയുടെ അമ്മ മറിയയും ശലോമയും ഉണ്ടായിരുന്നു. അപ്പോൾ യാക്കോബ്, യോസഫ്, ശിമോൻ എന്ന് Saint Matthew 13 യേശുവിന്റെ സഹോദരങ്ങൾ എന്ന് പറയുന്നവര് അമ്മയെന്ന് പറയുന്നത് വേറൊരു മറിയാണ് അത് പറയുന്നത്. ചെറിയ യാക്കോബിന്റെ യോസ അമ്മ മറിയും എന്നാണ് പറയുന്നത്. നമ്മുടെ വിശ്വാസം അനുസരിച്ച് ജോസഫ് വീണ്ടും വിവാഹം കഴിച്ചു. ആ ഭാര്യമാരിലുണ്ടായ മക്കളാണ് യാക്കോബ്, യോസഫ്, ശിമോൻ എന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് അതിന് ക്ലിയർ ഒരു ഐഡിയ കിട്ടണമെങ്കിൽ നമ്മൾ പഴയ നിയമത്തിലേക്ക് ഒന്ന് കടന്നു എഴുതണം. പഴയ നിയമകാലത്തിൽ ഒരാൾക്ക് എത്ര വിവാഹം വേണം കഴിക്കാം, അവിടെ സ്ത്രീകൾക്കല്ല പുരുഷന്മാർക്കാണ് സ്ഥാനമുണ്ടായിരുന്നത്. പഴയം പരിശോധിക്കുമ്പോൾ എല്ലാം ആണുങ്ങളുടെ പേരാണ്, പുരുഷന്മാരുടെ പേരാണ് പറയുന്നത്. അബ്രഹാമേ, ഇസാക്ക്, യാക്കോബേ, മോശ, ഇവരെ പറ്റി എല്ലാം ആണുങ്ങളുടെ പേര് പറ്റി പറയുന്നത്. പക്ഷെ അവരുടെ ഭാര്യമാരെ പറ്റിയോ അല്ല സ്ത്രീകളുടെ വലിയ ഇമ്പോർട്ടൻസ് അവിടെ കൊടുക്കുന്നില്ല. ഈ ഒരിക്കൽ യഹൂദന്മാരുടെ പ്രാർത്ഥന ഇപ്രകാരമായിരുന്നു: ദൈവമേ, ഞാൻ നിന്നെ സ്തുതിക്കുന്നു, ഞാനൊരു പന്നിയായിട്ടല്ല ജനിച്ചത്, ഞാനൊരു സ്ത്രീയായിട്ടല്ല ജനിച്ചത് എന്നൊരു പ്രാർത്ഥന യഹൂദന്മാർ നടത്തുന്നതായിരുന്നു. അപ്പോൾ ആ ഒരു സ്ത്രീകളുടെ സ്ഥാനം അത്രേ ഉള്ളായിരുന്നു. അതുകൊണ്ട് ഒരാൾ എത്ര വിവാഹം കഴിച്ചാലും, ഒരാള് എത്ര വിവാഹം കഴിക്കുന്നു, ആ ഭാര്യമാരിലുണ്ടാകുന്ന മക്കളെല്ലാം സഹോദരങ്ങൾ സഹോദരങ്ങൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഉൽപ്പത്തി പുസ്തകം 20 പറയുന്നുണ്ട്, നമ്മുടെ വിശ്വാസം അനുസരിച്ച് അബ്രഹാമിന്റെ ഭാര്യയാണ് സാറ. ഉൽപ്പത്തി പുസ്തകം 20 ജനസിസ് ചാപ്റ്റർ 20:11 പറയുന്നുണ്ട്, ഈ സ്ഥലത്ത് ദൈവമില്ല നിശ്ചയം, എന്റെ ഭാര്യ നിമിത്തം അവർ എന്നെ കൊല്ലും എന്ന് ഞാൻ നിരൂപിച്ചു. വാസ്തവത്തിൽ അവൾ എന്റെ സഹോദരിയാണ്. അബ്രഹാം പറയാണ്, എന്റെ ഭാര്യ സാറ യഥാർത്ഥത്തിൽ എന്റെ സഹോദരിയാണ്, എന്റെ അപ്പന്റെ മകൾ എന്റെ അമ്മയുടെ മകൾ അല്ലാതാണ്. അവൾ എന്റെ അപ്പന്റെ മകളാണ്, എന്റെ അപ്പന്റെ മറ്റൊരു ഭാര്യയുടെ മകളാണ് എന്റെ ഭാര്യ സാറ. അവൾ യഥാർത്ഥത്തിൽ എന്റെ സഹോദരി എന്നാണ് പറയുന്നത്. ജനസിസ് ചാപ്റ്റർ 16:1 പറയുന്നുണ്ട്, സാറയ്ക്ക് മകനുണ്ടാകുന്ന മുമ്പായിട്ട് സാറ അബ്രഹാമിനോട് പറയുകയാണ്, നീ എന്റെ ദാസിയായ ഹാഗാറിന്റെ അടുക്കൽ പോവുക, അവിടെ ചെന്ന് എന്റെ ദാസ അടുക്കൽ ചെന്ന അവളാൽ എനിക്ക് മക്കൾ ലഭിക്കും എന്ന് പറയുകയാണ്. ഭർത്താവിനോട് പറയാണ്, നീ ദാസിയുടെ അടുക്കൽ പോവാ, ആ ദാസിക്കുണ്ടാകുന്ന മക്കളും എന്റെ മക്കളാണ് എന്ന് സാറ അബ്രഹാമിനോട് പറയുകയാണ്. യാക്കോബിന് നമുക്കറിയാം രണ്ട് ഭാര്യമാരും അവരുടെ ദാസിമാരും, അവർക്ക് 4 കൂടെ 12 ആൺമക്കളും ഒരു മോളും ഉണ്ടാകുകയാണ്. ഈ മക്കളെല്ലാം അപ്പൻ ഒന്നാണ്, അമ്മമാർ പലരാണ്, പക്ഷെ അറിയപ്പെടുന്നതെല്ലാം സഹോദരങ്ങൾ എന്നാണ്. ഉൽപ്പത്തി പുസ്തകം 37 അവിടെ വളരെ വ്യക്തമായിട്ട് അവിടെ ഒരുപാട് ചാപ്റ്റർ 37 ഒന്ന് നിങ്ങൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. ജനസിസ് ചാപ്റ്റർ 37:5 പറയുന്നുണ്ട്, ജോസഫ് സ്വപ്നം കണ്ടു, അവൻ എന്റെ സഹോദരന്മാർ അറിയിച്ചു. 8 പറയുന്നുണ്ട്, അവന്റെ സഹോദരന്മാർ അവനോട്, നീ ഞങ്ങളുടെ രാജാവാകുമോ? 10 അവൻ അത് അപ്പനോടും സഹോദരനും അറിയിച്ചു. 11 അവന്റെ സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി. 13 ഇസ്രായേൽ ജോസഫിനോട്, നിന്റെ സഹോദരന്മാർ ആളുകളെ മേയിക്കുന്നു. 14 നീ ജനിച്ച സഹോദരന്മാർ സുഖം തന്നെ. അങ്ങനെ ആ 37 എല്ലാം ഈ 12 പരസ്പരം അറിയപ്പെടുന്നത് സഹോദരങ്ങൾ സഹോദരങ്ങൾ എന്നാണ്. എന്നാൽ ജോസഫിന്റെ യഥാർത്ഥ സഹോദരൻ എന്ന് പറയുന്നത് ബെന്യാമിനാണ്. അങ്ങനെ ജോസഫ് അടിമത്തത്തിൽ പോയി, പിന്നീട് ഇവർ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ സ്വന്തം സഹോദരനെ കാണുമ്പോൾ അവിടെ പറയുന്നത് ഇപ്രകാരമാണ്, അത് വളരെ അർത്ഥത്തായ ഒന്നാണ്. ജനസിസ് ചാപ്റ്റർ 43:29 അവിടെ പറയുന്നത്, പിന്നെ അവൻ തല ഉയർത്തി തന്റെ അമ്മയുടെ മകനും തന്റെ അനുജനുമായ ബെന്യാമിനെ കണ്ടു എന്നാണ്. പലയിടത്തും മറ്റു പലയിടത്തും സഹോദരങ്ങൾ സഹോദരങ്ങൾ പറയുമ്പോൾ സ്വന്തം അമ്മയുടെ മകൻ, അതായത് സ്വന്തം സഹോദരനെ കാണുമ്പോൾ പറയുന്നത് അമ്മയുടെ മകൻ എന്നാണ്. അതാണ് പഴയ നിയമകാലത്തിൽ എഴുതപ്പെട്ടിട്ടുള്ളത്. ഇനിയും ഒരു ഒരു എക്സാമ്പിൾ ഉള്ളത്, രണ്ട് എക്സാമ്പിൾ ഉള്ളത്, അതിലൊന്നാണ് ചമുവൽ പ്രവാന പുസ്തകം 2 Samuel 13 ഒരു സംഭവം പറയുന്നുണ്ട്. 2 Samuel 13 അവിടെ പറയുന്നത്, അബ്ശാലോമിന്റെ സഹോദരി അതായത് താമാർ, ദാവീദിന്റെ മക്കളാണ് അബ്ശാലോം താമാർ. അവിടെ പറയുന്നത്, താമാറിന് ദാവീദിന്റെ മറ്റൊരു മകനായ അബ്നോന് അവളെ വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ താമർ എതിർക്കുകയാണ്, നമ്മൾ സഹോദരങ്ങളാണ്, അത് പറ്റുകയില്ല എന്ന് താമാർ പറയുന്നുണ്ട്. താമാറിനെ വിവാഹം കഴിക്കുവാൻ അബ്നോൻ ആഗ്രഹിക്കുകയാണ്. രണ്ടുപേരും ദാവീദിന്റെ മക്കളാണ്. എങ്ങനെയാണ് സഹോദരങ്ങൾ വിവാഹം കഴിക്കുന്നത് ചോദിച്ചാൽ, രണ്ടുപേരുടെയും അമ്മമാര് രണ്ടുപേരാണ്. അത് 2 Samuel 3 പറയുന്നുണ്ട്. അതായത് താമാറിന്റെ അമ്മയെന്ന് പറയുന്നത് മയക്കയും, അമ്മുവിന്റെ അമ്മയെന്ന് പറയുന്നത് അഹിനൂബ് എന്നാണ്. അപ്പൊ ഇവരെ അപ്പന്മാരൊന്നാണ്, അമ്മമാര് രണ്ടുപേരാണ്. വീണ്ടും നമ്മള് വിശ്വസിച്ചിരിക്കുന്നത് മാർത്തയുടെയും മറിയുടെയും സഹോദരനായ ലാസർ എന്നാണ് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 11 അധ്യായത്തിൽ പറയുന്നുണ്ട്, അവിടെ ഇപ്രകാരമാണ് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 11 അധ്യായത്തില് പറയുന്നുണ്ട്, മറിയുടെയും അവരുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബെഥാന്യയിൽ ലാസർ എന്ന ഒരുത്തൻ ദീനമായി കിടക്കുന്നു. സ്വന്തം സഹോദരനെ ഒരുത്തെന്ന് പറയേണ്ട ആവശ്യമില്ലായിരുന്നു. മറിയുടെയും അവരുടെ സഹോദരിയായ മാർത്തയുടെയും ഗ്രാമമായ ബെഥാന്യയിൽ ലാസർ, അവരുടെ സഹോദരനായ ലാസർ എന്ന് വേണേൽ പറയാമായിരുന്നു. പക്ഷെ ലാസർ ഒരുത്തൻ ദീനമായി കിടക്കുന്നു. ഈ മറിയായിരുന്നു കർത്താവിന്റെ പരമതൈലം പൂശിച്ച തലമുടി കൊണ്ട് അവിടെ കാൽ തുടച്ചത്. അവിടെ സഹോദരനായ ലാസറായി ദീനമായി കിടന്നു. അപ്പോൾ യഥാർത്ഥത്തില് ലാസറിന്റെ സിസ്റ്റർ എന്ന് പറയുന്നത് മറിയാണ്, മാർത്തയല്ല. അതുകൊണ്ടാണ് ലാസർ എന്ന് ഒരുത്തൻ എന്നുള്ള പേര് പറയുന്നത്. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്കെഴുതിയ 1 ലേഖനത്തിൽ പറയുന്നുണ്ട്, 1 കൊരിന്ത്യർ 5:1 പറയുന്നുണ്ട്, നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പുണ്ടെന്ന് കേൾക്കുന്നു, ഒരുത്തൻ തന്റെ അപ്പന്റെ ഭാര്യയെ വെച്ചുകൊള്ളുന്നു. അപ്പോൾ ഒരുത്തൻ തന്റെ അപ്പന്റെ ഭാര്യ, എന്റെ അപ്പന്റെ ഭാര്യ എന്റെ അമ്മയാണ്, അപ്പോൾ അത് അപ്പന്റെ മറ്റൊരു ഭാര്യ എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ ആവർത്തന പുസ്തകം 22:30 പറയുന്നുണ്ട്, Deuteronomy 22:30, അപ്പന്റെ ഭാര്യ ആര് പരിഗ്രഹിക്കരുത്, അത് തെറ്റാണ്. ഈ അപ്പന്റെ ഭാര്യ എന്ന് പറയുന്നത് അപ്പന്റെ മറ്റ് ഭാര്യമാരെ പറ്റിയാണ്. അപ്പന്റെ ഭാര്യ എന്ന് പറയുമ്പോൾ സ്വന്തം അമ്മയാണ്, എന്നാൽ അപ്പന്റെ മറ്റു ഭാര്യമാരെ പറ്റിയാണ് പറയുന്നത്. ഈ ഒരു കോൺസെപ്റ്റിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ജോസഫിന് മറ്റ് ഭാര്യമാരുണ്ടായിരുന്നു, ആ ഭാര്യമാർ അവരിലുണ്ടായ മക്കളെല്ലാം സഹോദരങ്ങളാണ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിന്റെ സഹോദരങ്ങൾ സഹോദരങ്ങൾ എന്ന് പറയുന്നത്. ഇനി യഥാർത്ഥ സഹോദരന്മാരുണ്ടായിരുന്നെങ്കിൽ ക്രൂശി കിടന്നുകൊണ്ട് യേശു ക്രിസ്തുവിന് ഒരിക്കലും യോഹനോട് പറയേണ്ട ആവശ്യമില്ലായിരുന്നു, നീ എന്റെ അമ്മയെ കാത്തുകൊള്ളണം, സംരക്ഷിക്കണം, ഇതാ നിന്റെ മകൻ എന്ന് മറിയോട് പറയുകയാണ്. യോഹന പറയുന്നതാ നിന്റെ അമ്മ. അപ്പൊ സ്വന്തം സഹോദരൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കൽ പോലും ഓടിപ്പോത്തുകയില്ലായിരുന്നു, അമ്മയെ സംരക്ഷിക്കാൻ വേറൊരാൾ കേൾപ്പിക്കേണ്ട ആവശ്യവും ഇല്ലായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ കന്യമറിയാം കന്യ തന്നെയാണ്, യേശു ക്രിസ്തു മാത്രമാണ് കന്യമറിയാമനുണ്ടായത്. ഇതാക്കന്മാർ പറയുന്നത് യേശു ക്രിസ്തു ജനിച്ച ശേഷം ഉണ്ടായ സംഭവങ്ങൾ, ആട്ടിടയന്മാർ വരുന്നത്, വിധവന്മാർ വരുന്നത്, അതിനുശേഷം ഒരിക്കപ്പോൾ ജോസഫും കന്യമറിയാമനെ ദൈവത്തിന്റെ അമ്മയെന്നാണ് ജോസഫ് വിളിച്ചിരുന്നത് എന്ന് പിതാക്കന്മാർ പറയുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ വിശ്വാസം ശരിയാണ്, പക്ഷെ അത് പറഞ്ഞു കൊടുക്കാൻ പലപ്പോഴും നമ്മൾ അറിയില്ല, ശ്രദ്ധിക്കാറില്ല. ഈ ഒരു കോൺസെപ്റ്റ് ഇന്നുകൊണ്ടാണ് നമുക്ക് പറയാൻ പറ്റും മറിയ തീർച്ചയായിട്ടും കന്യമറിയ എന്ന് പേര് വിളിക്കുന്നത് യാതൊരു തെറ്റുമില്ല എന്നുള്ളത്. പ്രിയമുള്ളവരെ, ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. ചുരുക്കമായിട്ടെങ്കിലും രണ്ട് കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. 1, വൈ ഡു വി കണ്ടക്ട് ദ ഇന്റർസെസ് പ്രയർ, മധ്യസ്ഥ പ്രാർത്ഥന നടത്തുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നടത്തുന്ന പ്രാർത്ഥന, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ പേരൻസ് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മൾ നടത്തുന്ന മധ്യസ്ഥ പ്രാർത്ഥന അവർക്ക് അനുഗ്രഹം കിട്ടണമെന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അത് ദൈവം നമ്മളെ സ്വീകരിക്കും എന്ന് പറഞ്ഞപോലെ വാങ്ങിപ്പോയ പിതാക്കന്മാരെല്ലാവരും നമുക്ക് വേണ്ടി മധ്യസ്ഥ അർപ്പിക്കും. അവരുടെ മധ്യസ്ഥ പ്രാർത്ഥന നമുക്ക് അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പരിശുദ്ധ നോയിപ്പിൽ കർത്താവ് കൂടുതലായിട്ട് അനുഗ്രഹങ്ങൾ തരട്ടെ. യഥാർത്ഥത്തിൽ ക്രിസ്തു എന്റെ ജീവിതത്തിൽ, എന്റെ മനസ്സിൽ, എന്റെ കുടുംബത്തിൽ, എന്റെ സമൂഹത്തിൽ യഥാർത്ഥമായ രീതിയിൽ ഉയർത്തി നിൽക്കുവാൻ ദൈവമേ ഒരുക്കണം എന്ന് കുട്ടിപ്പാട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
അച്ഛൻ വളരെ അർത്ഥവത്തായിട്ട് വളരെയധികം റെസ്പോൺസോടുകൂടി നമുക്ക് കാര്യങ്ങൾ പറഞ്ഞതിന് വളരെയധികം സന്തോഷം. അച്ഛന് പ്രത്യേകമായ നന്ദി പ്രകടിപ്പിക്കുന്നു. അച്ഛനെ ദൈവം ധാരാളമായിട്ട് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇനി അടുത്ത നമ്മുടെ ക്ലാസ്സിന് വേണ്ടി ഒരു അനൗൺസ്മെന്റ് ഉണ്ട്. ഇപ്പൊ ഇത് നോയമ്പ് സമയം ആയതുകൊണ്ട് പലർക്കും ഈ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് താൽക്കാലികമായി നമ്മൾ ഇത് ഒന്ന് നിർത്തിവെക്കാൻ പോവാണ്. ഇനി അടുത്ത ക്ലാസ് March 31 ആണ്, അത് കഴിഞ്ഞിട്ട് April 1 അപ്പോഴത്തേക്ക് പി സി ജോർജിന് ഇങ്ങെത്തും. അതുകൊണ്ട് നാളെ അടുത്ത ആഴ്ച ക്ലാസ് ഇല്ല, ഇനി അടുത്ത ക്ലാസ് March 31 ഉള്ളൂ. അതിനോടാണ് നമുക്ക് നോയമ്പും ഈസ്റ്ററും എല്ലാം കഴിഞ്ഞിരിക്കും. അത് ഈസ്റ്റർ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ തേഴ്സ്ഡേ ആണ് ഇനി അടുത്ത ക്ലാസ്. അപ്പൊ ഇന്ന് ഇത് ശ്രദ്ധിച്ച എല്ലാവർക്കും വളരെയധികം നന്ദി പറയുന്നു. നമുക്കിപ്പം അച്ഛനൊന്നും ആശീർവാദം പറഞ്ഞ് നമുക്ക് നിർത്താം.
ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഈ ഒരു മണിക്കൂർ നേരം ദൈവത്തിന് ചെലവഴിക്കാൻ തന്ന അവസരം നിന്നോട് സ്തുതിക്കുന്ന ആരാധനാസ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങള് ഇവിടെ ഇരിക്കാൻ ആഗ്രഹിച്ചതല്ല, അവിടെ നിന്നാണ് ഞങ്ങൾ ഇരുത്തിയത്. ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനകളും ഞങ്ങളുടെ കണ്ണുനീരുകളും ദൈവത്തിന് സ്വീകരിക്കപ്പെടണമെന്നാണ്. ഈ പരിശുദ്ധ വലിയ നോയമ്പിൽ കർത്താവെ എല്ലാ കൃപകളും തരണമേ. ഞങ്ങൾ നടത്തുന്ന ഓരോ പ്രാർത്ഥനകളും ഞങ്ങൾ നടത്തുന്ന ഓരോ കുമ്പിടിതകളും കർത്താവെ ഞങ്ങൾക്കും ഞങ്ങളുടെ ഇടവുകൾക്കും ഞങ്ങളുടെ സഭയ്ക്കും ദേശത്തിനൊക്കെയും അനുഗ്രഹപ്രദമായി തരണമേ. നാഥ, അല്പമായോ അധികമായോ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ മക്കളെയും വായിച്ച് എനിക്കിരിക്കണമേ. തലവണങ്ങിയിരിക്കുന്ന ഓരോ മക്കളെയും കരങ്ങൾ ഏൽപ്പിക്കുന്നാഥ, അവരുടെ ജീവിതത്തെ അവിടുന്ന് അറിയണമേ, അനുഗ്രഹിക്കണമേ. പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെയും അവിടുന്ന് മാറ്റി കൊടുക്കണമേ. നാഥ, കുടുംബമായി വാഴ്ത്തി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകൾക്കായിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു കർത്താവെ. വീണ്ടും ഞങ്ങൾ കണ്ടുമുട്ടുന്നിടം വരെയും കർത്താവിന്റെ സാന്നിധ്യം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളുടെ മേലും ഉണ്ടായിരിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിന് പരിശുദ്ധ റൂഹായിരിക്കും സ്തുതിയും സ്തോത്രം എന്നും കരയേറ്റുവാനായിട്ട് തന്നെ ആമീൻ. പിതാവാൻ ദൈവം, അവിടുത്തെ സ്നേഹവും കുട്ടും തമ്പുരാനെ അവിടുത്തെ കൃപയും ആശ്വസിപ്പിക്കുന്ന ദൈവത്തെ ആവാസം ഞങ്ങൾ ഓരോരുത്തരും കർത്താവിനെ പ്രാർത്ഥിക്കുക. എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ പരിശുദ്ധ സഭയുടെ മേലും ഞങ്ങളുടെ ഭദ്രാസിന്റെ മേലും അവസാന്റെ തിരുമനസിന്റെ മേലും എല്ലാ വൈദ്യരുടെ മേലും എല്ലാ സഭാ മക്കളുടെ മേലും ഞങ്ങളുടെ ദേശത്തിന്റെ മേലും ഇപ്പോഴും എപ്പോഴും എന്നെ കൊണ്ടായിരിക്കുമാറാകണമേ. ആമീൻ.
ആമീൻ. ഗുഡ് നൈറ്റ് എവരിവൺ.